السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله وسلم على خير خلقه محمد وعلى آله وصحابته أجمعين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم، من همزه ونفخه ونفثه. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം നവവി റഹിമഹുള്ള രചിച്ചിട്ടുള്ള റിയാദു സ്വാലിഹീൻ എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥത്തിന്റെ അതിലെ ഹദീസുകളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണമില്ലാതെ മനസ്സിലാക്കാനാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമുഖമെന്നോണം ഇന്ന് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ ഹദീസിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ക്ലാസ് എടുക്കുന്നതിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിക്കും ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കുമെല്ലാം അത് ശ്രദ്ധിച്ച് കേൾക്കുവാനും അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പറയാനും പ്രവർത്തിക്കാനുമെല്ലാമുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ഈ ഗ്രന്ഥം വായിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, പഠിക്കുന്നവർ ഇമാം നവവി റഹിമഹുള്ള വസീയത്ത് ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ അദ്ദേഹം ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഗ്രന്ഥകർത്താവിനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും നമുക്കും എല്ലാം അവന്റെ മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരുമാറാവട്ടെ. ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് യഹ്യ എന്നാണ്. ഇമാം നവവി, അദ്ദേഹത്തിന്റെ പേര് യഹ്യ. ഇബിനു ഷറഫ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഷറഫ് എന്നാണ്. യഹ്യ ബിനു ഷറഫ് ഇബിനു മുഹ്രി അൽ ഹിസാമി. ഹിസാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വല്ലിപ്പയിലേക്ക് ചേർത്തുകൊണ്ട് ഹിസാമി എന്ന പേരിലാണ്, എന്ന സ്ഥാനപ്പേരിലാണ് ഇമാം നവവി അറിയപ്പെടാറുള്ളത്. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബൂ സക്കരിയ എന്നാണ്. അബൂ സക്കരിയ എന്ന് പറയുമ്പോൾ സക്കരിയ എന്ന് പറയുന്ന ഒരു മകൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടല്ല. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല പണ്ഡിതന്മാരും അവരുടെ മക്കളുടെ പേര് ചേർത്തുകൊണ്ടല്ല കുനിയത്ത് പറയാറുള്ളത്, മറിച്ച് അബൂ സക്കരിയ എന്ന പേര് ഇമാം നവവി സ്വീകരിച്ചിട്ടുള്ളത്, എന്ന കുനിയത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് സക്കരിയ എന്ന മകൻ ഉണ്ടായിട്ടല്ല. അദ്ദേഹം വിവാഹം കഴിച്ച പണ്ഡിതനല്ല ഇമാൻ നബി റഹ്മുള്ള. അദ്ദേഹം വിവാഹിതനായിട്ടില്ല. അദ്ദേഹത്തിന്റെ ലഖബ്, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ആയി പിൻഗാമികൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ചില കാലക്കാർ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നത് മുഹിയുദ്ദീൻ എന്നാണ്. മുഹിയുദ്ദീൻ അഥവാ ദീനിനെ ജീവിപ്പിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇമാം നബി റഹ്മുള്ള അദ്ദേഹം ഈ സ്ഥാനപ്പേരിനെ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് സ്വീകാര്യമായ സനദുകളിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ അദ്ദേഹം ഈ സ്ഥാനപ്പേരിനെ വെറുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റിയാദു സ്വാലിഹീന്റെ ചില ശാരിഹീങ്ങൾ എടുത്തുകൊടുത്തതുപോലെ അദ്ദേഹം പറഞ്ഞു, ല അജ്അലു ഫീ ഹില്ലി മൻ ലഖബനി മുഹിയുദ്ദീൻ, എന്നെ മുഹിയുദ്ദീൻ എന്ന് സ്ഥാനപ്പേര് വിളിച്ചവന് ഞാൻ മാപ്പാക്കുകയില്ല എന്ന് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു ലഖബ് അത് കൂടുതലായി വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം ജനിക്കുന്നത് നവ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് നവവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം. നവവി എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനാണ്. നമുക്കെല്ലാം അറിയുന്നതുപോലെ ഷാഫിഈ മദ്ഹബിലെ മുജദ്ദിദായിട്ടാണ് അഥവാ ഷാഫിഈ മദ്ഹബിനെ പരിഷ്കരിച്ച പരിഷ്കർത്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. രണ്ടാം ഷാഫിഈ എന്ന പേരിലും അദ്ദേഹം വിളിക്കപ്പെടാറുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇമാം നവവിയുടെ തർജ്ജുമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരു സാധാരണക്കാർക്ക് യോജിക്കാത്ത പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം എന്റെ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടുത്തെ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കുകയാണ്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 631 ഹിജറ 631 നവ എന്ന സ്ഥലത്ത് ജനിച്ചു. ഹിജറ 676 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏകദേശം സൂര്യവർഷപ്രകാരം 45 വർഷമേ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ചന്ദ്രവർഷം കണക്കാക്കിയാൽ കുറച്ചുകൂടി അധികമുണ്ടാകും. എങ്കിലും പലരുടെയും ആയുസ് കണക്കാക്കിയാൽ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുള്ള. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം ഈ ഉമ്മത്തിന് ചെയ്തിട്ടുള്ള ഖിദ്മത്തുകൾക്ക് അർഹമായ പ്രതിഫലവും അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ഇനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര്, നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേര് റിയാദു സ്വാലിഹീൻ എന്നാണ്. അഥവാ സുഹൃദൻ ചെയ്യുന്ന സ്വാലിഹീങ്ങളുടെ പൂങ്കാവനം എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രന്ഥങ്ങളുടെ അർത്ഥം പറയുന്നത് പ്രത്യേകമായി അങ്ങനെ ശീലമില്ലാത്ത കാര്യമാണ്. എങ്കിലും നമുക്കെല്ലാം അറിയുന്നത് പോലെ റിയാദു സ്വാലിഹീൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര്. ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം പല പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇമാം സഹാവി റഹിമഹുല്ല ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു കിതാബുൻ ജലീൽ, അങ്ങേയറ്റത്തെ നിലവാരം പുലർത്തുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് റിയാദു സ്വാലിഹീൻ. ലാ യസ്തഗ്നി അൻഹു, അതിൽ നിന്ന് അല്ലെങ്കിൽ ലാ യസ്തഗ്ന അൻഹു, അതിൽ നിന്ന് ഒഴിവാകാൻ അതിനെ ഒഴിവാക്കാൻ ഒരു മുസ്ലിമിനും സാധിക്കുകയില്ല, അതിൽ നിന്ന് ധന്യമായി നിൽക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ഇമാം സഹാവി റഹിമഹുല്ല പറയുകയാണ്. ഇനി എന്താണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം? എന്താണ് റിയാദു സ്വാലിഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? പ്രധാനമായും അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് അത്തർഹീബ് വത്തർഹീബ് അഥവാ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നന്മ ചെയ്താലുണ്ടാകുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് താൽപര്യം ജനിക്കുന്ന കാര്യങ്ങൾ, ഹദീസുകൾ, അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ, അവയെക്കുറിച്ച് സംസാരിക്കുന്ന ഹദീസുകൾ, അതെല്ലാമാണ് അദ്ദേഹം എടുത്തുകൊടുത്തിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ തർഹീബ് അഥവാ തിന്മ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിലക്കുകളെ ലംഘിക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ അടങ്ങിയ ഹദീസുകളും അദ്ദേഹം എടുത്തുകൊടുത്തിട്ടുണ്ട്. അതുപോലെ അൽ ഹദീസുർ റിഖാഖ് അഥവാ ഹൃദയത്തിന് നൈർമല്യമുണ്ടാക്കുന്ന, ഹൃദയ കാഠിന്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഹദീസുകൾ, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഹദീസുകൾ, അതും ഇമാം നവവി റഹിമഹുള്ള ഈ ഗ്രന്ഥത്തിൽ എടുത്തുകൊടുത്തിട്ടുണ്ട്. അതുപോലെ അൽ ആദാബുൽ ഇസ്ലാമിയ, ഓരോ രംഗത്തും ഓരോ മുസ്ലിമും പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകൾ, കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുപോലെ അയൽപ്പക്കക്കാരും സഹവസിക്കുന്ന കൂട്ടുകാരോടുമെല്ലാം പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകൾ അടങ്ങിയിട്ടുള്ള ഹദീസുകളും ഇമാം നവവി റഹിമഹുള്ള ഈ ഗ്രന്ഥത്തിൽ എടുത്തുകൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഹദീസിലെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. ഈ ഗ്രന്ഥത്തെ ഇമാം നവവി റഹിമഹുള്ള പത്തൊൻപത് കിതാബുകളായി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പത്തൊമ്പത് അധ്യായങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. പത്തൊമ്പത് അധ്യായങ്ങൾ, ആ പത്തൊമ്പത് പ്രധാനപ്പെട്ട അധ്യായങ്ങൾ അദ്ദേഹം 372 അബുവാബുകളാക്കി അഥവാ ഉപ അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട്. 19 പ്രധാന അധ്യായങ്ങളും 372 ഉപ അധ്യായങ്ങളും ഈ കിതാബിലുണ്ട്. ഓരോ അധ്യായത്തിന് കീഴിലും ഇമാം നവവി റഹിമഹുള്ള ആദ്യമായി കൊടുക്കുക, അദ്ദേഹം കൊടുത്തിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് അദ്ദേഹം ആദ്യം കൊടുക്കുക. അതിനുശേഷം ആ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രവാചകൻ നിന്ന് സ്ഥിരപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുള്ള ഹദീസുകളും കൊടുക്കും. ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഖുർആനിന്റെ വിശദീകരണമാണ് സുന്നത്ത് എന്നുള്ളതാണ്. ഖുർആനിന്റെ ആയത്തുകൾ ആദ്യം കൊടുക്കുകയും അതിലൂടെ സുന്നത്ത് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറാണ് സുന്നത്ത്. സുന്നത്തിന് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ സുന്നത്തും ഖുർആനും തമ്മിലുള്ള ബന്ധം അതൊരിക്കലും ഒരു പണ്ഡിതന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അവഗണിക്കാൻ കഴിയാത്തതാണ് എന്ന സന്ദേശം കൂടി ഈ ഒരു രീതി അനുവർത്തിക്കുന്നതിലൂടെ ഇമാം നവവി റഹിമഹുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാകാം, അല്ലാഹു അഅലം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥം തുടങ്ങുന്നത് ഒരു സുന്ദരമായ ഒരു മുഖദ്ദിമയിലൂടെയാണ്, ഒരു ആമുഖത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. ആ മുഖവുര നമ്മൾ വായിക്കുന്നില്ല, അതിലെ ചില ഭാഗങ്ങൾ മാത്രം. നമ്മൾ കിതാബ് മൊത്തമായിട്ട് ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, അമ്മാ ബഅദു ഫഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഹാദ തസ്രീഹുൻ ബി അന്നഹും ഖുലിഖൂലിൽ ഇബാദ. ഈ ആയത്ത് വ്യക്തമായി പറയുന്ന കാര്യമാണ് മനുഷ്യ ജിന്നിന്റെ അഥവാ മനുഷ്യന്റെയും ജിന്നിന്റെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ് എന്ന് വ്യക്തമായി ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഫഹഖ അലൈഹിമുൽ ഇഖ്തിനാമു ബിമാ ഖുലിഖൂലഹു, അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ ആ കാര്യത്തിൽ മുഴുകലും അതിൽ വ്യാപൃതരാകലും അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. വലിഅറാദു അൻ ഹുലൂലി ദുനിയാ ബിസ്സഹാദ, അതുപോലെ ദുനിയാവിൽ നിന്ന് അതിനെ അവഗണിക്കലും അതിനോട് വിരക്തരാകലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹാ ദാറു നഫാദിൻ ലാ മഹല്ലു ഇഖ്ലാത്ത്, കാരണം ദുനിയാവെന്ന് പറഞ്ഞാൽ ഫഇന്നഹാ ദാറു നഫാത്ത്, അത് തീർന്നു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ലാ മഹല്ലു ഇഖ്ലാത്ത്, നിത്യവാസത്തിന്റെ അല്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ ലോകമല്ല ദുനിയാവ്. വമർക്കബ് ഉബൂരിൻ ലാ മൻസിലു ഹുബൂർ, അതുപോലെ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് കേവലം പാസ് ചെയ്തു പോകാനുള്ള നടന്നു പോകാനുള്ള ഒരു വഴി മാത്രമാണ് ആഖിറത്തിലേക്കുള്ള. ലാ മൻസിലു ഹുബൂർ, ആനന്ദിക്കാനോ സന്തോഷിക്കാനുള്ള സ്ഥിരഭവനമല്ല. വമശ്രൗ ഇൻഫിസാലിൻ, അതുപോലെ അത് മുറിഞ്ഞു പോകുന്ന ഇടക്ക് നിന്നുപോകുന്ന കാര്യമാണ്. ലാ മൗത്തിനു ദവാം, എന്നൊന്നും അവശേഷിക്കുന്ന ലോകമല്ല. അതുകൊണ്ട് ഫലിഹാദ കാനൽ ഐഖാദു മിൻ അഹ്ലിഹ ഹുമുൽ ഉബ്ബാദ്, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഈ പറയപ്പെട്ട വിശേഷണങ്ങളടങ്ങിയ ദുനിയാവിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഹുമുൽ ഉബ്ബാദ്, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സൃഷ്ടിച്ചിട്ടുള്ള ഇബാദത്ത് എന്ന് പറയുന്ന ലക്ഷ്യത്തിനു വേണ്ടി മടുപ്പില്ലാതെ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന ഉബ്ബാദുകളാണ് ഈ ഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. വഅഖലു നാസി ഫീഹാ ഹുമുസ്സുഹാദ്, അതുപോലെ ദുനിയാവിലെ ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ഹുമുസ്സുഹാദ്, അവർ ദുനിയാവിനോട് വിരക്തിയുള്ള ആളുകളാണ്. കാരണം അവരാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിനെക്കുറിച്ച് ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് ഇമാം നവവി റഹിമഹുള്ള എടുത്തുകൊടുക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നമ മസലുൽ ഹയാത്തി ദുനിയ കമ ഇൻ അൻസൽനാഹു മിനസ്സമാ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യാകുലുൻ നാസു വൽ അൻആം. ഈ ദുനിയാവിന്റെ ഉദാഹരണമെന്ന് പറഞ്ഞാൽ, കമ ഇൻ അൻസൽനാഹു മിനസ്സമാ, ആകാശത്തിൽ നിന്ന് വർഷിച്ച ഒരു മഴയെ പോലെയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യാകുലുൻ നാസു വൽ അൻആം. അങ്ങനെ ആ മഴ കാരണത്താൽ മനുഷ്യന്മാർക്കും ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടുന്ന, അവർ ഭക്ഷിക്കുന്ന ഒരുപാട് സസ്യലതാദികൾ ഭൂമിയിൽ മുളച്ചു വന്നു. ഹത്ത ഇദ അഖദത്തിൽ അർളു സുഖുറുഫഹ വസ്സയ്യനത്, അങ്ങനെ ആ ധാന്യങ്ങളും അതുപോലെ ചെടികളുമെല്ലാം മുളച്ചു വന്നുകൊണ്ട് ഭൂമി അതിന്റെ സുന്ദരമായ അവസ്ഥയിൽ നിൽക്കുന്ന, അഥവാ ചെടികളെല്ലാം മുളച്ചു നിൽക്കുന്ന അവസ്ഥയിൽ, വളന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ, ആ സമയത്താണ് അതിന്റെ കൃഷിയിടത്തിന്റെ ആളുകൾ അത് ഇപ്പോൾ ഞങ്ങൾക്ക് കൊയ്തെടുക്കാൻ കഴിയും എന്ന വിചാരത്തിൽ നിൽക്കുമ്പോൾ, അതാഹ അംറുന ലൈലൻ ഔ നഹാറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമെന്നോളം അവന്റെ പരീക്ഷണം ആ കൃഷിയിടത്തെ ബാധിക്കുകയാണ്. എന്നിട്ട് ഫജഅൽനാഹ ഹസീദൻ കഅല്ലം തഹ്ന ബിൽ അംസ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വന്നു ബാധിച്ചതിന് ശേഷം ആ കൃഷിയിടം തലേ ദിവസം ഇല്ലാത്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ആക്കി തീർത്തു, അഥവാ അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞു. കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യതഫക്കറൂൻ, ഈ ഒരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഇപ്രകാരമാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. അഥവാ ദുനിയാവിന്റെ നശ്വരത, ഒരു കൃഷിയിടം ഓർക്കാപ്പുറത്ത് നശിക്കുന്ന ഒരു ഉദാഹരണത്തിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അഥവാ കൃഷിയിടം പാകമായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആശകളും ആശങ്കകളുമായിട്ടായിരിക്കും ഒരു കൃഷിക്കാരൻ അതിനെ കാണുക. ആ സമയത്ത് അത് നശിക്കുമ്പോഴുണ്ടാകുന്ന അവന്റെ അവസ്ഥ, മാനസികാവസ്ഥ ഒരാൾക്ക് ഊഹിക്കാവുന്നതാണ്. അപ്രകാരമായിരിക്കും പലപ്പോഴും ദുനിയാവ്. നമ്മൾ പല പ്രതീക്ഷകളുമായി നിൽക്കുമ്പോൾ, പല പ്രതീക്ഷകളുമായി വളർത്തിക്കൊണ്ടുവരുന്ന പല കാര്യങ്ങളുമായിരിക്കും അതിന്റെ അവസാനഘട്ടത്തിൽ അത് നശിച്ചു പോകുക, നമ്മുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വളർത്തിയെടുത്ത സംഗതിയുടെ നാശനഷ്ടം കൊണ്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഉദാഹരണത്തിലൂടെ ദുനിയാവിന്റെ നശ്വരത നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നശ്വരത ബോധ്യപ്പെടുന്ന, അതിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന, അതിന്റെ ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് അവരാണ് ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാന്മാർ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ഒരു കാര്യം ഇമാം നവവി ഒരു കവിയുടെ വാചകങ്ങളിലൂടെ എടുത്തുകൊടുക്കുകയാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? തൊല്ലഖു ദുനിയ വഖാഫുൽ ഫിത്ന, അവർ ദുനിയാവിനെ തൊലാക്ക് ചൊല്ലിയവരാണ്. വഖാഫുൽ ഫിത്ന, അവർ അതിന്റെ ഫിത്നയെ ഭയന്നുകൊണ്ട്. നളറു ഫീഹാ ഫലമ്മ അലിമു, അവർ ആ ദുനിയാവിലേക്ക് നോക്കിയ സമയത്ത് അവർ മനസ്സിലാക്കിയപ്പോൾ, അന്നഹ ലൈസത് ലിഹയ്യിൻ വതന, അതൊരിക്കലും നിത്യജീവിതത്തിനുള്ള അല്ലെങ്കിൽ എന്നെന്നും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യോജിച്ച, തെരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നവർക്ക് മനസ്സിലായി. കാരണം ദുനിയാവിൽ ഒരിക്കൽ നശിച്ചുപോകും, മരിച്ചുപോകും എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ ദുനിയാവിനെ തൊലാക്ക് ചൊല്ലി, അതിനോട് വിട ചൊല്ലിപ്പോന്നവരാണവർ. ജഅലൂഹ ലുജ്ജതൻ വത്തഖദു സ്വാലിഹൽ അമാലി ഫീഹാ സുഫുന, അവർ ആ ദുനിയാവിനെ ഇരുൾമൂടിയ തിരമാലകളെ പോലെ കണ്ടു. എന്നിട്ട് ആ തിരമാലകളിൽ സഞ്ചരിക്കാനുള്ള കപ്പലായി അവർ സ്വീകരിച്ചത് അമാലു സ്വാലിഹാത്തിനെയാണ് എന്ന് ഇമാം നവവി ഒരു കവിയുടെ വാചകങ്ങൾ എടുത്തുകൊടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദുനിയാവിന്റെ നശ്വരതയും ആ നശ്വരത മനസ്സിലാക്കുന്നതിൽ അതിലാണ് ഒരു മനുഷ്യന്റെ വിജയവുമുള്ളത് എന്ന ഒരു ആശയമാണ് ഇമാം നവവി റഹ്മഹുള്ള നമുക്ക് കൈമാറുന്നത്. ഈ ഒരു വിഷയമാണ്, അഥവാ ദുനിയാവിനോട് വിരക്തി ജനിപ്പിക്കുന്ന ഹദീസുകളും അതുപോലെ ആഖിറത്തിനോട് താല്പര്യം ജനിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ ഇതിവൃത്തം. അതുകൊണ്ടാണ് ഈ ഒരു ആമുഖം അദ്ദേഹം കൊടുക്കാനുള്ള കാരണം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാഅള്ളാഹിന്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹദീസുകളിലേക്ക് കടക്കാം. അതിനിടയിൽ ഒരു സൗകര്യപ്പെടുന്ന ദിവസത്തിൽ ഇമാം നവവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഷാഫിഈകളുടെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇമാം നവവിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതും ഇടയ്ക്കൊരു ക്ലാസ്സിൽ ഇൻഷാല്ലാ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ وعلى آله وصحابته أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك واتوب